Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
കണ്ണാടിയിൽ ഉണ്ടാകും താതാത്മ്യത്തിൽ നിന്ന് മുക്തനായാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? തസ്യ താവദേവ ചിരം യാവുന്ന വിമോക്ഷി അത് സത് സമ്പത്സി. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നു. ഉടൻ ആ നിമിഷം തന്നെ അയാൾ ബാലൻ ദുഃഖത്തിൽ നിന്ന് മോചനാകും. എന്താ, എങ്ങനെയാണ് അയാളുടെ വിവേകം ഉണ്ടാകുന്നത്? ഇതൊന്നും തന്നിൽ സംഭവിച്ചിട്ടേ ഇല്ല, ഒരു കാലത്ത് സംഭവിച്ചിട്ടില്ല. തന്നിൽ ഒരു കാലത്തും കളങ്കം സംഭവിച്ചിട്ടില്ല. ഒരിക്കലും ആ ദൃശ്യത്തിലെ പ്രതലം തന്നെ, ആ കളങ്കം തന്നെ സ്പർശിക്കത്തില്ല. ഭാവിയിലൊന്നും സംഭവിക്കില്ല, പൂർവ്വകാലത്ത് സംഭവിച്ചിട്ടില്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നില്ല. തൽക്കാലത്തിലും സംഭവിച്ചില്ലെങ്കിൽ താനെന്താണ്? തന്നിൽ ദുഃഖത്തിനുള്ള ഹേതുക്കളൊന്നുമില്ല, താൻ അതിൽ നിന്ന് പൂർണ്ണമായി മുക്തനാണ്, നിത്യമുക്തനാണ്. ബന്ധമോക്ഷങ്ങൾ തന്നിൽ സംഭവിച്ചിട്ടില്ല. ഇതാണ് വിവേകം. ജീവൻ സംഭവിക്കുന്ന വിവേകം ഇത് തന്നെ. സ്വരൂപ പ്രതിഷ്ഠ എന്ന് പറയുന്നു. അപ്പോ ആർക്കാണ് ആ മോക്ഷം സംഭവിക്കുന്നത്? മോക്ഷം ആർക്ക് സംഭവിക്കുന്നില്ല. ജീവനാണോ മോക്ഷം സംഭവിക്കുന്നത്, അതോ പരബ്രഹ്മത്തിനാണോ മോക്ഷം സംഭവിക്കുന്നതെന്ന് ചോദിക്കും. മോക്ഷം സംഭവിച്ചിട്ടേ ഇല്ലല്ലോ. എന്തുകൊണ്ട് ബന്ധനം സംഭവിച്ചിട്ടില്ല? ബന്ധനം സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ മോക്ഷം സംഭവിക്കും? പിന്നെ ഈ സംഭവിച്ചതൊക്കെയോ, അത് പറഞ്ഞാണ്, അതൊരു താതാത്മ്യം സംഭവിച്ചു, ഒരു അനുവചനീയ താതാത്മ്യം സംഭവിച്ചു. ആ അനുവചനീയ താതാത്മ്യത്തിനകത്ത് ബന്ധമോക്ഷങ്ങളെ കുറിച്ചുള്ള ധാരണകളുണ്ടായി, അതെല്ലാം ഭ്രമമായിരുന്നു. എല്ലാം ബാലൻ എന്ത് ചെയ്യുന്നു? സ്വയം മുക്തനാണിതിൽ നിന്നല്ല, സദാ താൻ ഭ്രമിച്ചപ്പോഴും താൻ ഭ്രമത്തിൽ നിന്ന് മുക്തനായപ്പോഴും താതാമ്യപ്പെട്ടപ്പോഴും തന്നിൽ വാസ്തവത്തിൽ താതാമ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ പറയുന്നല്ലോ, ആ ഛായയോട് താതാമ്യപ്പെട്ടു. അങ്ങനെ താതാമ്യപ്പെട്ടപ്പോഴും വാസ്തവത്തിൽ ആ താതാമ്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെ താതാമ്യപ്പെടാൻ കഴിയും? കണ്ണാടി വേറെ, പ്രതിബിംബം വേറെ, ബാലൻ വേറെ. അതാണ് ഇവിടെ മുക്തിയെക്കുറിച്ച് പറയുന്നത്. അപ്പോഴും മുക്തൻ തന്നെയായിരുന്നു, നിത്യമുക്തനായിരുന്നു. അത് വിവേകം കൊണ്ട് സംഭവിക്കുന്ന കാര്യം. അവിവേകദശയിൽ ഇതിനൊന്നും സമാധാനമില്ല. അവിവേകദശയിൽ ദുഃഖം ദുഃഖമായി തന്നെ ഇരിക്കുന്നു, ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു. ഇനി ബാലൻ ഇതിൽ നിന്ന് വിവേകം വന്നു മുക്തനായിരിക്കട്ടെ. എന്നാൽ ദുഃഖത്തിൽ നിന്ന് മോചനാകുന്നുണ്ടോ? ഇല്ല, അങ്ങനെയുണ്ട്. കരയുന്ന കുട്ടി കരച്ചിൽ നിർത്തിയാലും കുറച്ചു സമയം കൂടെ കരഞ്ഞുകൊണ്ടിരിക്കും, പെട്ടെന്ന് നിർത്താൻ ഒക്കത്തില്ല. കണ്ണുനീർ പെട്ടെന്ന് നിൽക്കത്തില്ല, കുറച്ചു സമയം കൂടെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കും. കറണ്ട് പോകുന്ന പോലെ കണ്ണുനീര് പോകത്തില്ല, പെട്ടെന്ന് അന്ധകാരം വരുന്ന പോലെ ഒരു നിമിഷം അത് നിൽക്കത്തില്ല, പിന്നെയോ കുറച്ച് സമയം കൂടെ അത് ഒഴുകിക്കൊണ്ടിരിക്കും. ദുഃഖം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. യാവുന്ന വിമോക്ഷി എന്ന് ശ്രുതി പറയുന്നതാണ്. വാസ്തവത്തിൽ ദുഃഖമില്ല, അവന് മനസ്സിലായി. പക്ഷെ അതിങ്ങനെ തുടരും അല്പസമയത്തേക്കും, കുറച്ച് സമയം അതിങ്ങനെ തുടരും. എന്തുകൊണ്ട്? അത് മാനസിക വികാരമാണ്, ഭാവവികാരത്തിൽപ്പെടുന്ന കാര്യമാണ്. അതിന് അതിൻ്റെതായ സ്വഭാവമുണ്ട്. വാസ്തവത്തിൽ അവൻ മുക്തനായെങ്കിലും വീണ്ടും അതനുവർത്തിക്കുന്നു. കണ്ണുനീരും കരച്ചിലും ദുഃഖവും എല്ലാം ദുഃഖമില്ലാതെ തന്നെ ദുഃഖിക്കുന്നു. ദുഃഖത്തിന്റെ ഹേതുവില്ലാതെ തന്നെ കണ്ണുനീർ വരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അത് നിൽക്കും, അതിന് അതിൻ്റെതായ സമയം കൊടുക്കണം അത് നിൽക്കുന്നതിന്. അതാണ് പറയുന്നത് യാവന്ന വിമോക്ഷി. പിന്നെ ഈ മോക്ഷത്തിന് സമയത്തെ അപേക്ഷിക്കുന്നു, അത് ആ ബന്ധനത്തിന്റെ ശക്തിയാണ്. കാരണം അത് അത്ര മാത്രം താതാത്മ്യപ്പെട്ടുപോയി, ശരിയായ ഒരു ഭയത്തിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ ഭയഹേതു നിവർത്തിച്ചു. ഭൂതമാണെന്ന് കരുതിയാണ് ഭയന്നത്. ശക്തമായ ഭയത്തിന് കീഴ്പ്പെട്ടു പോയി, ശരി മനസ്സിലായത് ഭൂതമല്ല, അത് വാഴയാണ്, പ്രേതമല്ല എന്ന് മനസ്സിലായി. പക്ഷെ ഭയം മാറത്തില്ല, അത് വികാരങ്ങളുടെ സ്വഭാവമാണ്. ശക്തമായ അത് കുടികൂടി കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടി അത് നിൽക്കും, ശരീരത്തിൽ വിറയിന് കുറച്ച് സമയം കൂടെ നിൽക്കും. ശരീരം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥ വീണ്ടും തുടരും. അതുപോലെ തന്നെ ഏത് വികാരവും, ശക്തമായ ആനന്ദം, ശക്തമായ വികാരം, നിങ്ങളെ ഏതായാലും ശരി, അതിന് മുക്തമായാലും അത് അനുവർത്തിക്കും. ജീവനെ സംബന്ധിച്ചും അങ്ങനെയാണ്, ബാലനെ സംബന്ധിച്ചും അങ്ങനെയാണ്. വാസ്തവത്തിൽ നിത്യമുക്തനായി ബന്ധത്തിൽ അടിമപ്പെട്ട് പക്ഷെ വീണ്ടും തുടരുന്നു, വിവേകം വന്നിട്ട്. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്, അതിനാണ് തത്വജ്ഞാനിയുടെ വ്യവഹാരം എന്നെല്ലാം പറയുന്നത്. അതിങ്ങനെ തുടരുന്നു. അപ്പോ മുക്തനായിട്ടും ദുഃഖിയെപ്പോലെ കാണപ്പെടുന്നു. തത്വജ്ഞാനികളെ കുറിച്ച് പറയുമ്പോൾ പറയും അതെങ്ങനെ സംഭവിക്കും, എങ്ങനെ അയാൾ നിത്യ ആനന്ദത്തിലാണെന്ന് പറയുന്നു, പക്ഷെ അയാൾ ദുഃഖിക്കുന്നതായി കാണുന്നു. വ്യാസൻ ദുഃഖിച്ചു, വസിഷ്ഠൻ ദുഃഖിച്ചു, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അത് ഇതാണ്, മുക്തനായാലും മുക്തി ഗുണമാകത്തില്ലേ എന്ന ചോദ്യത്തിന് സമാനമായിട്ടാണ് ഇത് പറയുന്നത്. അത് മുഖ്യം തന്നെയാണ്, പക്ഷെ അത് അനുവർത്തിക്കുന്നു. അതിന് നമ്മൾ ശാസ്ത്രീയമായി പറയും ബാധ്യത അനുവർത്തി, അത് സംഭവിക്കുന്നു. പക്ഷേ അവിടെ വാസ്തവത്തിൽ ദുഃഖമുണ്ടല്ല, അതുവരെ ദുഃഖിച്ചതുപോലെ പിന്നെ ദുഃഖിക്കും, അതുവരെ ഭയന്നതുപോലെ ഇല്ല. പക്ഷേ ഭയത്തിൻ്റെ ഒരു ഛായ അത് അനുവർത്തിക്കുന്നു. വാസ്തവത്തിൽ ഭയപ്പെടുത്താതെ തന്നെ ഭയം നിൽക്കുന്നു, തുടരുന്നു. അതിനൊരു സമയം വേണം, അത് ബാഹ്യമാണ്, ഉള്ളിലല്ല, ആന്തരികമാണ് മുക്തി. ബാഹ്യമാണ് കാണുന്ന ബന്ധനം. അതുകൊണ്ട് പറയുന്നത് തത്വജ്ഞാനിയും ആരോപണമാണ്, പരമാർത്ഥമല്ല. ആ നിലയ്ക്ക് പ്രാരബ്ധവും നിലനിൽക്കുന്നു. പരമാർത്ഥത്തിൽ പ്രാരബ്ധം നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട്? ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയത്തിൽ നിന്ന് മുക്തനായി കഴിഞ്ഞു, ബാലനെ സംബന്ധിച്ചിടത്തോളം വിവേകം വന്നു കഴിഞ്ഞു. ബാലന് പിന്നീട് അതില്ല, ദുഃഖമില്ല എന്നർത്ഥം. കാണുന്നവനെ സംബന്ധിച്ച് ശരി, ബാലനെ സംബന്ധിച്ച്, കാണുന്നവനെ സംബന്ധിച്ച് മാത്രമല്ല, ബാലനെ സംബന്ധിച്ചും കണ്ണുനീരുണ്ടല്ലോ. കാണുന്നവനെ സംബന്ധിച്ച് മാത്രമല്ല, ബാലനെ സംബന്ധിച്ചും മനസ്സിൽ നിന്നും ദുഃഖം മാറുന്നില്ലല്ലോ. കാണുന്നവനെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ. അപ്പൊ തത്വജ്ഞാനിയിലും അതുപോലെ തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിലും ഇതൊക്കെ കാണേണ്ടതല്ലേ. ആ ദുഃഖത്തിന്റെ അനുവൃത്തി, സംസാരത്തിന്റെ അനുവൃത്തി എല്ലാം തീർച്ചയായിട്ടും കാണും. തത്വജ്ഞാനിയിലും അത് കാണും, ദുഃഖാനുവൃത്തിയും എല്ലാം. പക്ഷേ തത്വജ്ഞാനിക്ക് അറിയാം എന്താണോ, അത് തന്നിൽ നിന്ന് നിവർത്തിച്ചു കഴിഞ്ഞു, ശേഷിക്കുന്നത് അതിന്റെ നിഴലാണ്, സത്യമല്ല. ബാലൻ പോലും മനസ്സിലാക്കുന്ന എന്താണോ, താൻ ദുഃഖിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും അത് തുടരുന്നു. അതുപോലെ തത്വജ്ഞനെ സംബന്ധിച്ചും ദുഃഖം, പ്രപഞ്ചപ്രതീതി അജ്ഞനെപ്പോലെ തന്നെ തുടരും. രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങൾ എല്ലാം എത്ര ശേഷിക്കുന്നു, അത് അജ്ഞന്റേതുപോലെ അല്ല, ദൃഢമായിട്ടല്ല, അനന്തമായിട്ടല്ല. അനുവൃത്തിയായി ശേഷിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ശേഷിക്കും. പക്ഷെ അത് അസത്യമാണെന്ന് പറയും. അസത്യം എന്ന് പറഞ്ഞാൽ എന്താ ഗുണം? ബാലൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഭാവം എന്താണ്? ഞാൻ ദുഃഖിക്കുന്നു, എന്നിൽ ദോഷങ്ങൾ സംഭവിച്ചു, എന്റെ മുഖം വികൃതമായി. അതുകൊണ്ട് അവന്റെ അനുഭവം എന്താണ്? എനിക്കാണ് ദുഃഖം. പക്ഷേ സത്യം മനസ്സിലാക്കിയാലോ ഇവർ ഞാനെന്തിനു ദുഃഖിക്കണം? എന്നിൽ ദുഃഖമില്ല. ഇത് അനുവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഹേതുക്കളില്ല, ഞാൻ ആ ദുഃഖത്തിൽ നിന്നും മുക്തനാണ്. അതിനെക്കുറിച്ചുള്ള വിലാപം പിന്നെ ഇല്ല, അത് ശരിക്കും ബോധ്യപ്പെടുന്നു, അതിൻ്റെ കാര്യമില്ല. മറ്റത് ആദ്യം സംഭവിച്ചതിൻ്റെ തുടർച്ചയാണ്, ബാഹ്യമായ ചിഹ്നങ്ങളാണ്. ഇപ്പോൾ ബാലൻ പോലും എന്ത് ചെയ്യുന്നു? തൻ്റെ ആ അനുവൃത്തിയോട് താതാന്യപ്പെടുന്നില്ല. അപ്പോൾ തത്വജ്ഞനോ? തത്വജ്ഞനും അത് തന്നെ. പ്രപഞ്ച വ്യവഹാരം, ഈ പ്രാപഞ്ചികമായ ഭാവങ്ങൾ എല്ലാം അനുവർത്തിക്കുന്നുവെങ്കിലും അജ്ഞനെയും തത്വജ്ഞനെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്ന എന്താണ്? തത്വജ്ഞൻ അതിനോട് താതാത്മ്യപ്പെടുന്നില്ല. അതിരുന്നോട്ടെ, അതിനോട് താതാത്മ്യപ്പെടാത്തടത്തോളം കാലം അതിനെ കൊണ്ടുള്ള ശല്യങ്ങളൊന്നുമില്ല. താൻ നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ പ്രാരബ്ധ രൂപത്തിൽ വരുന്ന ഒന്നിനോടും തത്വജ്ഞന്റെ നിലയിൽ ആത്മാവിന് ഒരിക്കലും ഒന്നിനോടും ബന്ധമില്ല. സ്വതഃ സുഖദുഃഖാദി ഭിന്ന സമ്പദ്ധതി, അതാണ് ഇവിടെ പറഞ്ഞത്. ആത്മാവ് സ്വതേ സുഖദുഃഖാദികളോട് ബന്ധപ്പെടുന്നില്ല. വിവേകമുള്ള പുരുഷൻ ഒരിക്കലും കണ്ണാടിയിലെ പ്രതിബിംബത്തോട് താതാത്മ്യപ്പെടുന്നില്ല, അതാണ് സ്ഥിതി. പക്ഷേ ഒരിക്കൽ താതാത്മ്യം സംഭവിച്ചു എന്ന് കരുതിയാണോ? എപ്പോഴാണോ വിവേകം കൊണ്ട് ആ താതാത്മ്യത്തിൽ നിന്ന് മുക്തനാകുന്നത്, അതിനുശേഷം രണ്ടാമത് സംഭവിക്കുന്നില്ല. അവിവേക ബാലന് പോലും സംഭവിക്കുന്നില്ല, അവൻ മുക്തനായി തന്നെ ഇരിക്കുന്നു. വിവേകത്തിന് ശേഷം ആ താതാത്മ്യം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പ്രാരബ്ധ രൂപത്തിൽ ഇതെല്ലാം അനുവർത്തിച്ചാലും ശരി, തത്വജ്ഞൻ അതിനോട് താതാത്മ്യപ്പെടുന്നില്ല. എന്താണ് ആ താതാത്മ്യം? എന്താണ് താതാത്മ്യപ്പെടാതിരിക്കുക? അത് അജ്ഞനറിയാം. എന്താണ് താതാത്മ്യം എന്നുള്ളത്? കാരണം ആ സുഖദുഃഖത്തോടെല്ലാം താതാത്മ്യപ്പെട്ട് താൻ ബന്ധനസ്ഥനാണ്, താൻ സംസാരി ആണ് എന്നറിയുന്നവന്റെ അപരോക്ഷമായ അനുഭവമാണ് ഈ താതാത്മ്യം ബന്ധനം. ആ അപരോക്ഷമായ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അവൻ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. അവന് ആ താതാത്മ്യത്തിന്റെ ദൃഢത കൊണ്ട് ഈ സംസാരത്തിന്റെ അപരോക്ഷത മാത്രമേ അവന് ഗ്രഹിക്കാൻ കഴിയൂ. ആ മുക്തിയുടെ അപരോക്ഷത അവന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇതിലിരിക്കുമ്പോൾ വിവേകത്തിന്റെ സഹായം കൂടാതെ, അതുകൊണ്ടൊരിക്കലും അവന് ആ ദുഃഖത്തിൽ നിന്ന് നിവൃത്തിയില്ല. ആ താതാത്മ്യത്തിൽ ഇരിക്കുമ്പോൾ ദുഃഖനിവൃത്തി സംഭവിക്കുന്നില്ല. ദുഃഖനിവൃത്തിയെക്കുറിച്ച് അവന് സങ്കല്പിക്കാനും സാധിക്കും. അവൻ ചോദിക്കും, എങ്ങനെ അത് സംഭവിക്കും? അത് വിവേകമില്ലാത്ത ബാലനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന പോലെയാണ്. ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബാലന്റെ നിർബന്ധം കൂടത്തേ ഉള്ളൂ, അവന്റെ വാശി ദുശ്ശാഠ്യം വർദ്ധിക്കത്തേ ഉള്ളൂ. ഇവിടെ എന്താണ് അവന്റെ ദുശ്ശാഠ്യം എന്ന് പറയുന്ന കുതർക്കം? ആ കുതർക്കം വർദ്ധിച്ചു തന്നെ വരും. അതെങ്ങനെ സംഭവിക്കും? ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് ദുഃഖത്തിൽ നിന്ന് നിവൃത്തിയുണ്ടാകും? അത് അറിവുകൊണ്ട് നടക്കുന്ന കാര്യമാണോ? ദുഃഖത്തിൽ നിന്ന് നിവർത്തിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ പ്രാണനെ നിരോധിക്കണം, മനസ്സിനെ നിരോധിക്കണം, അഭ്യാസങ്ങൾ ചെയ്യണം, മറ്റു ചെയ്യണം, കർമ്മങ്ങൾ ചെയ്യണം, ഉപാസനകൾ ചെയ്യണം. ഈ തരത്തിൽ ദുർവാശി ദുശാഠ്യം, അവിവേകമുള്ളിടത്തെല്ലാം ദുശാഠ്യം കാണും, ദുർബുദ്ധി കാണും. അപ്പോൾ അജ്ഞനെ ഇത് ബോധിപ്പിക്കുക ക്ലിഷ്ടമാണ്, അസാധ്യമാണ്, ദുസ്സാധ്യമാണ്. പക്ഷെ ആ വിവേകം സംഭവിക്കുമ്പോൾ അത് സംഭവിക്കും, അജ്ഞനെ തന്നെ സംഭവിക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? ബാലനെങ്ങനെ സംഭവിച്ചു, അതുപോലെ സംഭവിച്ചു. അപ്പോൾ ആ ദുശാഠ്യങ്ങളെല്ലാം അവസാനിക്കുന്നു. അപ്പോൾ അവന് ബോധ്യപ്പെടുന്നു, ഇതാണ് സത്യം, പരമാർത്ഥം ഇതാണ്, താൻ ഇതിൽ നിന്നും മുക്തനായിരിക്കുന്നു. തുടർന്ന് അതിനോട് താതാമ്യപ്പെടുന്നില്ല, അതുകൊണ്ട് മുക്തി എന്ന് പറയും. അതുകൊണ്ട് മുക്തി ഗൗണമായൊരു കാര്യമല്ല, വിദ്വത് അനുഭവമാണ് മുക്തി. ആ താതാത്മ്യം ഉണ്ടാകാമെങ്കിൽ അതില്ലാതെയുമാകാം. യഥാ പുരുഷ ആദിത്യാദയ ആദർശ ഉദകാദിഷു ഛായാമാത്രേണ അനുപ്രവിഷ്ഠ. അതാണ് നമ്മൾ വിശദീകരിച്ചത്. പുരുഷൻ ജല ആദർശത്തിൽ, കണ്ണാടിയിൽ, ആദിത്യൻ ജലത്തിൽ, ഛായാമാത്രേണ അനുപ്രവിഷ്ഠ, അതെല്ലാം അതിൽ പ്രവേശിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ഛായയെ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്. എന്നുവെച്ചാൽ ഇവിടെ ബന്ധം, മോക്ഷം എല്ലാം ചർച്ച ചെയ്യുന്നത് കേവലം ആ ജീവഭാവത്തെ സ്വീകരിച്ചുകൊണ്ട്, ആ ജീവഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലാതെ ആ ബിംബഭാവത്തിൽ, പരമാത്മഭാവത്തിലൊന്നുമില്ല, ജീവഭാവത്തിൽ ഇതെല്ലാം ഉണ്ട്. ആദർശ ഉദകാദി ദോഷീർണ സംബദ്ധ്യത. അപ്പോ ആ അനുപ്രവേശം എന്ന് പറയുന്നത് ആ ഛായാഭാവം, പിന്നെ അതിനോട് വരുന്ന താതാത്മ്യം, അതിനോട് വരുന്ന സുഖദുഃഖാദികൾ, അതിനോട് ചേർന്ന് വരുന്ന ബന്ധമോക്ഷങ്ങൾ എല്ലാം ഈ അനുപ്രവേശത്തിന്റെ ഭാഗമാണ്. അതൊക്കെ അവിടെ സംഭവിക്കുന്നു. ബാലനിൽ അതെല്ലാം സംഭവിക്കുന്നു. ബാലൻ, ആ താതാമ്യപ്പെട്ട ബാലൻ ഈ ജീവന്റെ സ്ഥാനത്താണ്. പക്ഷെ അവനെ ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന വിവേകിയോ സൂര്യന്റെ സ്ഥാനത്ത്, പരമാത്മാവിന്റെ സ്ഥാനത്ത് അവനാണ്. പക്ഷേ ദോഷീർണ സംബദ്ധ്യത, ആ സമയത്ത് ആ വിവേകി അത് സംഭവിക്കുന്നുണ്ടോ? ബാലന് ദുഃഖം വന്നു എന്ന് വിചാരിച്ച് വിവേകി വരുന്നുണ്ടോ? ഇല്ല. ആ ദൃഷ്ടാന്തത്തെ അങ്ങനെ മനസ്സിലാകും. തത്വദേവതാപി, അതുപോലെ തന്നെ ഈ ദേവത മുമ്പ് പറഞ്ഞ അചിന്ത്യ ശക്തിയുള്ള സർവജ്ഞനായിരിക്കുന്ന ഈ ദേവത സ്വയം ഇതിലേക്ക് ചാടുന്നില്ല, അങ്ങനെ സംശയിക്കണ്ട. സാധനം ചോദിക്കുന്ന ചോദ്യമാണ്, നിത്യമുക്തനായിരിക്കുന്ന ഈ ആത്മാവ് എന്തിന് ബന്ധനത്തെ ഉണ്ടാക്കി? അതിന്റെ സമാധാനമാണ് പറയുന്നത്, ആ ബന്ധനം വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല. എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലെന്താണ്? വാസ്തവത്തിൽ ബന്ധനം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് അതിൽ നിന്നും വാസ്തവത്തിൽ മോചിക്കണം. ഈ ധാരണ മനസ്സിരിക്കുന്നോണ്ടോ ചോദിക്കുന്നത്? എങ്ങനെ ബന്ധനം? എന്തിനു പെട്ടു ബന്ധനത്തിൽ? ബന്ധനത്തിലുള്ള സത്യത്വബോധം കൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. ബന്ധനത്തിലുള്ള ആ സത്യത്വബോധത്തെ നിരാകരിച്ചവന് ചോദ്യമില്ല. സത്യത്വബോധത്തെ നിരാകരിക്കുമ്പോൾ എന്ത് വരുന്നു? ബന്ധനം വാസ്തവത്തിൽ സംഭവിച്ചിട്ടേയില്ല, പിന്നെങ്ങനെ ചോദിക്കാൻ കഴിയും? എന്നാണ് ഈ ചോദ്യം നിലനിൽക്കുന്നില്ലേ? സത്യമായി നിലനിൽക്കുന്നില്ല. നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സത്യമാണ്. സത്യമായി നിലനിൽക്കുന്നില്ല, പിന്നെ അങ്ങനെ നിലനിൽക്കുന്നു? ഭ്രാന്തമായി നിലനിൽക്കുന്നു. ഭ്രാന്തമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ മോചനം. ബന്ധം ഇല്ലെന്നാണ്. പിന്നെ ചോദ്യത്തിന് അവകാശം, നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിന് അവകാശമില്ലാന്ന് ബോധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ നിന്ന് മുക്തനായി, അത് തന്നെ മുക്തി. ചോദ്യം ആ ചോദ്യത്തിന്റെ സമാധാനത്തിലൂടെ അല്ല മുക്തി. ആ ചോദ്യം തന്നെ നിലനിൽപ്പില്ല എന്നുള്ളിടത്താണ് മുക്തി. ചോദ്യത്തിന്റെ സമാധാനത്തിലൂടെ മുക്തി വരണമെങ്കിൽ എന്ത് വേണം? ചോദ്യം വാസ്തവമായിരിക്കണം, ആ സമാധാനവും വാസ്തവമായിരിക്കണം. ഇവിടെ തന്നെ പറയുന്നത് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല, ബന്ധനത്തിനെ പ്രസക്തിയില്ല, അതുപിന്നെ മോക്ഷത്തിനെന്താ പ്രസക്തി? പിന്നെ അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അത് വിവേകമാണ്, വിവേകമാണ് സംഭവിക്കേണ്ടത്. വിവേകത്തെ സ്വീകരിക്കുന്ന ഒരാൾ തയ്യാറല്ലെങ്കിൽ വേറെന്താ വഴി? വിവേകം അയാളിൽ പ്രകാശിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റൊരു വഴിയില്ല. ഒരു കുട്ടിയെ മുതിർന്നയാൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, കുട്ടിക്ക് അത് ബോധ്യമായില്ലെങ്കിൽ അതിനെന്ത് കാരണമായിക്കൊള്ളട്ടെ, ബോധ്യമാകുന്നില്ല, കുട്ടി വീണ്ടും ദുർവാശിയിലാണ്, എന്താ വഴി? അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു, ഇന്ന സമ്പദ്ധരെ ഛായാമാത്രനാണ് പ്രവിഷ്ഠ, കേവലം ഛായാരൂപത്തിലാണത് പ്രവേശിച്ചിരിക്കുന്നത്, ദോഷത്താൽ അത് സംബന്ധിക്കുന്നില്ല. ഇത് തന്നെ സൂര്യന്റെ ദൃഷ്ടാന്തത്തിന്, സൂര്യൻ മുക്തമായിരിക്കുന്നു, പക്ഷെ ഉദകത്തിൽ ജലത്തിന്റെ പ്രതിബിംബത്തിൽ സൂര്യന്റെ ബിംബത്തിന് ഭംഗം വന്നതായി കാണുന്നു. സൂര്യൻ അന്തരീക്ഷത്തിൽ നിശ്ചലമായി നിൽക്കുന്നു, ഇവിടെ ജലത്തിൽ സൂര്യൻ നൃത്തം ചെയ്യുന്നു. വാസ്തവത്തിൽ ഇതൊന്നും സൂര്യന് സംഭവിക്കുന്നില്ല, സൂര്യൻ സദാ നിത്യമുക്തനായി തന്നെ നിൽക്കുന്നു, എന്നാലും പ്രതിബിംബത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് സൂര്യനിൽ നിന്നും പ്രതിബിംബത്തിൽ നിന്നും മാറി നിന്ന് പ്രതിബിംബത്തെ കാണുന്നവന് തോന്നുന്നു, മൂന്നാമതൊരാൾക്ക് തോന്നുന്നു. ആ മൂന്നാമതൊരാളുടെ സ്ഥാനത്താണ് ജീവൻ. ആ സൂര്യന്റെ സ്ഥാനത്താണ് പ്രതിബിംബം, പരമാത്മാവ് സൂര്യന്റെ സ്ഥാനത്ത്. സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നവൻ. ഇവിടെ ദൃഷ്ടാന്തത്തിൽ രണ്ടേ ഉള്ളൂ, ഒന്ന് സൂര്യനും ഒന്ന് പ്രതിബിംബം. ഇവിടെ മൂന്ന് പേരുണ്ട്, ഒന്ന് സൂര്യൻ, ഒന്ന് പ്രതിബിംബം കാണുന്നു. അദാഷ്ടാന്തികത്തിനും ആ മൂന്ന് പേരും, പരമാത്മാവും പരമാത്മാവിന്റെ പ്രതിബിംബം, ആ പ്രതിബിംബത്തിന്റെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നവൻ. പരമാത്മാവിന്റെ പ്രതിബിംബമാണ് ജീവാത്മാവ്. ആ ജീവാത്മാവ് തന്നെയാണ് സദാ താൻ താനെന്ന് തന്നെ സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ജീവൻ തന്നെ അനുഭവിക്കുന്നവനും അനുഭവിക്കുന്നവന്റെ വിഷയവുമായിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രതിബിംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിബിംബം തന്റെ മുമ്പിൽ താൻ പ്രതിബിംബത്തെ കാണുന്നവനായിരിക്കും. ഇവിടെ ഈ ജീവാത്മഭാവം, ആ ജീവാത്മഭാവത്തിൽ അതിനെ കാണുന്നവൻ ആ ജീവൻ തന്നെ. ഒന്ന് തന്നെ രണ്ട് റോഡ് കൊടുക്കുന്നു, ഒരാൾ തന്നെ. ജീവൻ തന്നെ ഭോക്താവും ഭോഗ്യവുമായിരിക്കുന്നു, ജീവൻ തന്നെ ദൃഷ്ടാവും ദൃശ്യവുമായിരിക്കുന്നു. അതിലെ നമ്മൾ കാണുന്നത്, ഞാൻ എന്നിലെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു, ഞാൻ എന്നിലെ ബന്ധ മോക്ഷങ്ങളെ അനുഭവിക്കുന്നു. ഇവിടെയുണ്ട് മൂന്ന് പേർ. ഇവിടെ ജീവൻ തന്നെ രണ്ടു ഭാഗവും സ്വീകരിച്ചു. അപ്പൊ എന്നിലുള്ള സുഖദുഃഖങ്ങൾ ഞാൻ പറയുന്നു, എന്നിൽ സുഖം, എന്നിൽ ദുഃഖം, എന്നിലുള്ള സുഖദുഃഖങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. ആരാണ് ഞാൻ? ഞാനെന്ന് പറഞ്ഞാൽ പ്രതിബിംബം തന്നെ, അച്ചിത് പ്രതിബിംബം തന്നെയാണ് ഞാൻ. ആ എന്നിൽ സുഖദുഃഖങ്ങൾ ആരനുഭവിക്കുന്നു? ഞാൻ തന്നെ. ആ ചിത് പ്രതിബിംബത്തിലെ അഹന്താതാതാത്മ്യം, അഹംഭാവം, അഹംഭാവമാണ് ആ ചിത് പ്രതിബിംബത്തിന്റെ ജീവസ്ഫുരണം ആണ് അഹംഭാവം. ആ ജീവസ്ഫുരണമായ അഹംഭാവമായി നിന്നുകൊണ്ട് ഈ പ്രതിബിംബത്തിന് ചിത് പ്രതിബിംബമായ ജീവാത്മാവ് അതിലെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പരമാത്മാവിൽ നിന്ന് മുക്തനായി നിൽക്കുന്നു, സൂര്യന്റെ സ്ഥാനത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെയുണ്ട് മൂന്ന്. എങ്ങനെയാണോ ദൃഷ്ടാന്തത്തിൽ മൂന്നുള്ളത് അതുപോലെ ഇവിടെയുണ്ട്. അപ്പോൾ ദൃഷ്ടാന്തത്തിൽ മൂന്നെന്ന് പറയുമ്പോൾ ഞാൻ